SBS Radio, 7 billion stories and counting.
നമ്മളെ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിപ്പിച്ച അധ്യാപകരെ ഓർക്കാൻ നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഒരു ദിവസവും വേണ്ട. എങ്കിലും അവർക്ക് വേണ്ടി മാത്രം വർഷത്തിൽ ഒരു ദിവസമുണ്ട്, അധ്യാപക ദിനം. ഇന്ത്യയിൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇത് ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അധ്യാപക ദിനത്തിൽ മലയാളികൾക്കൊരു പ്രാധാന്യവുമുണ്ട്. കാരണം ഓസ്ട്രേലിയയിലേക്ക് ആദ്യമായി മലയാളി കുടിയേറ്റം തുടങ്ങിയ പ്രധാന മേഖലകളിലൊന്ന് അധ്യാപനമായിരുന്നു. അതേക്കുറിച്ച് മെൽബണിൽ നിന്ന് സൽവി മനീഷ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്.
അധ്യാപകരും അധ്യാപനവും മലയാളിക്ക് അല്ല, ലോകമെമ്പാടുമുള്ളവർക്ക് എന്നും ആദരവും അഭിമാനവും നിറഞ്ഞ ഒരു തൊഴിലാണ്. വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരെ കണ്ടാൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാത്തവരായി ആരും ഉണ്ടാവില്ല നമ്മുടെ ഇടയിൽ. അധ്യാപകരോടുള്ള ഈ ആദരവും സ്നേഹവും തന്നെയാണ് അധ്യാപക ദിനം ആഘോഷിക്കാൻ കാരണവും. ഇന്ത്യയിൽ ഇത് സെപ്റ്റംബർ 5 ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ആഘോഷിക്കുന്നതെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇത് ഒക്ടോബറിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ലോകത്തിന്റെ എല്ലാ കോണിലും അധ്യാപനം തൊഴിലായി സ്വീകരിച്ചവർ ഏറെയുണ്ടെങ്കിലും മലയാളികൾ ഈ മേഖലയിൽ തിളങ്ങി നിന്ന ഒരു കാലമുണ്ടായിരുന്നു. ടൂൾ ആൻഡ് ഡൈ മേക്കിങ്ങിലും നഴ്സിംഗിലും ഒക്കെയായി മലയാളികൾ ഒരുപാട് ഇവിടെ കുടിയേറിയിട്ടുണ്ട്. എന്നാൽ ഇതിനുമൊക്കെ മുൻപാണ് മലയാളി അധ്യാപകർ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത്. അധ്യാപന രംഗത്ത് മറ്റു രാജ്യങ്ങളിൽ മലയാളികൾ ശോഭിച്ച കാലയളവിൽ ഇവരുടെ ആ സേവനം ഇവിടെ ആവശ്യമായി തോന്നിയതുകൊണ്ടാവാം ഓസ്ട്രേലിയയിലേക്ക് ഇവരെ ക്ഷണിച്ചു വരുത്തിയതും. 1960 മലയാളി അധ്യാപകർ ഓസ്ട്രേലിയയിൽ എത്തി എന്നതിന് തെളിവാണ് വിദേശകാര്യ സെക്രട്ടറിയായ പീറ്റർ വർഗീസ് മുൻപ് SBS മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലുള്ള പരാമർശം. 1964 അധ്യാപകരായ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കെനിയയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയതിനെ കുറിച്ചാണ് പീറ്റർ പരാമർശിച്ചത്.
It was a very different Australia in 1964. When we first came here, there were very few Asians living in Australia. We came to Australia on a two-year visa in 1964, and my father and mother came with 9 children on a two-year visa. My father came under a program for distinguished Asians, and he was a headmaster in Kenya. And was offered a teaching position in Australia. He didn't know a soul in the country. Why he chose Australia in many ways remains a mystery to me.
ഈ സമയത്ത് മലയാളി അധ്യാപകരുടെ ഒഴുക്ക് ഓസ്ട്രേലിയയിൽ കൂടിയിരുന്നെങ്കിലും 25 കഴിഞ്ഞതോടെ ഇത് അല്പമൊന്ന് കുറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, അധ്യാപകർക്ക് ഇവിടെ ജോലി സാധ്യത കുറഞ്ഞു എന്നത് തന്നെയാണ്. കണക്ക്, സയൻസ് പോലുള്ള വിഷയങ്ങളിൽ സാധ്യതകൾ മങ്ങിയിരുന്നില്ലെങ്കിലും ഭാഷാ അധ്യാപകർക്ക് ജോലി ലഭിക്കാൻ അല്പമൊന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനെക്കുറിച്ച് ഇംഗ്ലീഷ് ടീച്ചറായി 1987 ഇവിടെ എത്തിയ അനീറ്റ ക്രിസോസ്തം പറയുന്നത് ഇങ്ങനെ.
ഞാന് മെൽബണിൽ എത്തിയത് 1987. എനിക്ക് തോന്നുന്നു വെൻ ഐ ലുക്ക് ബാക്ക് അന്ന് കുറച്ചുകൂടെ സ്ട്രഗിൾ ആയിരുന്നു എന്ന്. കാരണം ഒന്നാമത് കേരളത്തിൽ നിന്നൊന്നും അധികം ടീച്ചേഴ്സ് ആ ടൈമിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സബ്ജക്റ്റില് കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടായതൊക്കെ ഈ കാത്തലിക് സ്കൂൾസിലായിരുന്നു. കാത്തലിക് സ്കൂൾസിൽ അന്നും കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ 1-2 ഇന്റർവ്യൂവിനൊക്കെ പോയപ്പോ ജോബ് ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം പ്രൈവറ്റ് സ്കൂളിൽ ഉണ്ടായ അന്നത്തെ ടീച്ചേഴ്സ് മെജോറിറ്റി മാത്സ് സയൻസ് ആയിരുന്നു നമ്മളെ ഇന്ത്യയിൽ നിന്ന് വന്നത്. എന്റേത് ഫീൽഡ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് കുറച്ചുകൂടെ അവർക്കൊരു പെട്ടെന്ന് എംപ്ലോയ് ചെയ്യാന് ഒരു കൺസേൺ ഉണ്ടാവും. കാരണം ലാംഗ്വേജ് ഇവിടെ വന്ന് പഠിപ്പിക്കുന്നത് ഡിമാൻഡ്സ് കുറച്ചുകൂടെ വ്യത്യാസമാണല്ലോ.
2000 കുടിയേറ്റ അധ്യാപകരുടെ സാധ്യതകൾ ഓസ്ട്രേലിയയിൽ വീണ്ടും മങ്ങി തുടങ്ങി. അധ്യാപനവും അധ്യാപന രീതികളും നാട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ. മാതാപിതാ, ഗുരു, ദൈവം എന്ന നാട്ടിലെ നമ്മുടെ സങ്കല്പത്തിനോട് ഒട്ടും തന്നെ യോജിച്ചതല്ല ഇവിടെ അധ്യാപകരോടുള്ള കുട്ടികളുടെ മനോഭാവവും. പുസ്തകങ്ങളോടും അധ്യാപകരോടുമുള്ള അടുപ്പത്തേക്കാളേറെ അവരുടെ മുൻപിൽ തുറന്നു കിട്ടുന്ന കളികളും മറ്റു പ്രവർത്തനങ്ങളും അവരെ അധ്യാപകരുമായുള്ള ഒരു സൗഹൃദത്തിനുള്ള അവസരത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു. കുട്ടികളുമായി വ്യക്തിപരമായി ഒരടുപ്പം വളർത്തിയെടുക്കാൻ നാട്ടിലെ അധ്യാപന രീതിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഇവിടെ കുട്ടികളും അധ്യാപകരുമായുള്ള ബന്ധത്തിന് അതിർവരമ്പുകൾ ഏറെയാണ്. ഇവിടെ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ഇതൊരു അതിശയമായിരുന്നു എന്ന് പറയുന്നു മെൽബണിൽ കെമിസ്ട്രി അധ്യാപികയായ വിന്നി സാനിച്ചൻ.
നാട്ടിൽ നിന്ന് 2007 ആണ് ഞാന് മെൽബണിലോട്ട് വന്നത്. നാട്ടില് 4 ടെർഷ്യറി എഡ്യൂക്കേഷനും പിന്നെ 6 ടീച്ചിങ് എക്സ്പീരിയൻസും ഉള്ളത് കൊണ്ട് വിക്ടോറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിങ്ങിന്റെ രജിസ്ട്രേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ ആദ്യത്തെ ജോലി കിട്ടാൻ നല്ല പ്രയാസമായിരുന്നു. ഒരുപാട് സ്കൂളുകളിൽ അപേക്ഷിച്ചിട്ട് കിട്ടാതെ വന്നു. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ നാട്ടിലെ പിള്ളേർക്ക് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വളരെ വിശ്വസിക്കുന്ന കുട്ടികളായിരുന്നു. ഞാൻ പഠിപ്പിച്ചിട്ട് അവിടുന്ന് പോരുന്നിടം വരെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ആദ്യം പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ കംപ്ലീറ്റ്ലി ഷോക്ക്ഡ് ആയിപ്പോയി. കുട്ടികൾക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. പഠിത്തമല്ല അവരുടെ മെയിൻ കാര്യം. അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് ഓപ്പൺ ആവുന്ന അവരുടെ ഫ്രണ്ടില്. പക്ഷെ ഇവിടെ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നാട്ടിലാണെങ്കിൽ നമുക്ക് പിള്ളേരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് ചിലപ്പം വീട്ടിലൊക്കെ ഒന്ന് പോയി അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ അതിനുള്ള അതോറിറ്റീസിനെ അറിയിച്ച് അവര് വഴി കാര്യങ്ങൾ നീക്കുക.
നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് പകർന്നു തന്ന ഗുണപാഠങ്ങൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. അധ്യാപകരോടുള്ള സ്നേഹബന്ധം എത്ര കാലം കഴിഞ്ഞാലും എത്ര ഉയർന്ന നിലയിൽ എത്തിയാലും നാട്ടിൽ കുട്ടികൾ അത് കാത്തു സൂക്ഷിക്കാറുണ്ടെന്നും ഇത് അധ്യാപിക എന്ന നിലയിൽ വളരെയധികം സന്തോഷം തരുന്ന ഒന്നാണെന്നും 30 വർഷം ഒരേ സ്കൂളിൽ അധ്യാപികയായി റിട്ടയർ ചെയ്ത ലില്ലി ജോൺ പറയുന്നു.
സ്കൂളിൽ പിള്ളേരുമായിട്ട് കൂടുതൽ ഇടപെടാനും സത്യം പറഞ്ഞാൽ വീക്ക് ആയിട്ടുള്ള കുട്ടികളായിട്ടാണ് ഞാൻ കൂടുതൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. വീക്ക് ആയിട്ടുള്ള പിള്ളേരെ പ്രത്യേകം വിളിച്ചു നിർത്തി അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാൻ, അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ. സത്യം പറഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി ആയിരിക്കും അവർ മോശമാകാൻ കാരണം. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് അവരെ നേരെ വഴിക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കുമായിരുന്നു.
കെനിയ, നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും മലയാളി അധ്യാപകർ കൂട്ടമായി എത്തിയിരുന്ന ഓസ്ട്രേലിയയിൽ 50 വർഷം പിന്നിട്ടപ്പോൾ അധ്യാപകർക്ക് ജോലി ലഭിക്കാൻ തികച്ചും ബുദ്ധിമുട്ടായി തുടങ്ങി. 80കളിൽ അല്പം ബുദ്ധിമുട്ടോടെയാണെങ്കിലും ഭാഷാ അധ്യാപകർക്ക് ജോലി സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ 2010 ഇതിനും ഒരു പരിധി വരെ വിരാമമായി എന്ന് വേണമെങ്കിൽ പറയാം. നാട്ടിലെ അധ്യാപനം എന്ന തന്റെ ബഹുമതി ആർജിച്ച തൊഴിൽ ഇവിടെ എത്തിയതോടെ അസ്തമിച്ചുവെന്നും അധ്യാപികയായി ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുവാനുള്ള താല്പര്യം നഷ്ടമായി എന്നും നാട്ടിൽ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്ന മേരി കൊറയ പറയുന്നു.
ഞാൻ 3 മാസം ഇവിടെ ഒരു വോളണ്ടറി വർക്കായിട്ട് ഞങ്ങളുടെ പള്ളിയുടെ ഇടവകയിൽ ഒരു സ്കൂളിൽ ഞാൻ പോയി, അതായത് പ്രെപ്പിൽ ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് അല്ല ഇവിടുത്തെ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ്. ഞാൻ നാട്ടിലെ നല്ല കുട്ടികളായിട്ടൊക്കെ നല്ലോണം റിലേഷൻഷിപ്പ് കീപ്പപ്പ് ചെയ്യും. അവർക്ക് അവര് തിരിച്ച് അതുപോലെയായിരുന്നു. ഞങ്ങൾ ഒരു സ്കൂളിൽ വരുമ്പോ ഒരു ഫാമിലി ആയിരുന്നു. പക്ഷെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ, എനിക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇവിടെ ടീച്ചിങ് ജോബിൽ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈ ഫീൽഡ് വിട്ടു പോയിട്ട് വേറൊരു ഫീൽഡിലേക്ക് പോകാനായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നാട്ടിൽ ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. പഠിപ്പിക്കാനാണെങ്കിലും കുട്ടികളായിട്ടാണെങ്കിലും നല്ല ടേംസിലായിരുന്നു, കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു അതില്. പക്ഷെ ഇവിടത്തെ ടീച്ചിങ് കണ്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നി മനസ്സിൽ. എനിക്ക് അത്രയും അങ്ങോട്ട് തൃപ്തി ആയില്ല. ജസ്റ്റ് ഞാനിപ്പോ പറയുകയാണെങ്കിൽ മണി മാത്രം കണ്ടിട്ട് പോകണമെങ്കിൽ ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ജോബ്, പോവുക പഠിപ്പിക്കുക പൈസ മാത്രം. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു ഇത് നോക്കിയില്ല. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടി കിട്ടുന്ന ഒരു ജോലി എന്നാണ് ഞാൻ നോക്കിയത്. അതുകൊണ്ട് എനിക്ക് എന്റെ ഫീൽഡ് മാറി പോകാനായിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല.
പണ്ട് ടീച്ചർ ചെവിക്ക് പിടിച്ച് ക്ലാസ്സിന് പുറത്ത് നിർത്തിയപ്പോഴും ചൂരൽ പ്രയോഗം നടത്തി മേശപ്പുറത്ത് കയറ്റി നിർത്തിയപ്പോഴുമെല്ലാം നമ്മുടെ മനസ്സിൽ അധ്യാപകരോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നില്ലേ? അന്ന് കൂട്ടുകാർക്ക് മുന്നിൽ പരിഹാസപാത്രമായത് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ചമ്മലോടെ തങ്ങി നിൽക്കുന്നുണ്ടാവും. ഇതെല്ലാം നമ്മെ നേർവഴിക്ക് നടത്താനായിരുന്നു എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞപ്പോൾ ആ ദേഷ്യമെല്ലാം അലിഞ്ഞ് ഇല്ലാതായി. അതുപോലെ സുഖവും നൊമ്പരവും നിറഞ്ഞ ഒരു ഓർമ്മ ഗുരുനാഥന്മാരെ കുറിച്ച് ഓസ്ട്രേലിയയിലെ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. എങ്കിലും അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും എല്ലാം ഓർമ്മിക്കാൻ പ്രത്യേക ദിവസങ്ങളുള്ള ഈ സമൂഹത്തിന് അറിവ് പകർന്നവരെ ഓർക്കാനും വർഷത്തിൽ ഒരു ദിവസമെങ്കിലും മാറ്റിവെക്കുന്നത് ഭാഗ്യം. മെൽബണിൽ നിന്നും SBS റേഡിയോയ്ക്ക് വേണ്ടി സൽബി മനീഷ്.